ചെറുപ്പക്കാർ ചോദിക്കും. 12 ശിഷ്യന്മാരുണ്ടായിരുന്നില്ലേ കർത്താവിന്? 4 ആളുടെ മാത്രം സുവിശേഷം കാണണുള്ളോ? ബാക്കിയുള്ളതൊക്കെ എവിടെയാ അച്ഛാ? ആരെങ്കിലും മുക്കിയാ? എന്നിട്ട് പോടാ അവിടുന്ന്, പോയി വല്ല കൈക്കോട്ടെടുത്ത് കളക്കി. കുടുത്തുമ്മയ്ക്ക് ഉപകാരം ഉണ്ടാവട്ടെ. സോറി, റിപ്പീറ്റ്. എന്നിട്ട് പോടാ അവിടുന്ന്, പോയി വല്ല കൈക്കോട്ടെടുത്ത് കളക്കി. കുടുംബത്തേക്ക് ഉപകാരം ഉണ്ടാവട്ടെ. കരിസ്മാറ്റിക് ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ധ്യാനിയലച്ഛൻ്റെ സമനില തെറ്റുക. ആ വൃദ്ധൻ വല്ലാതെ ചൂടാവും. എതിർക്കുന്നവരെ മുഴുവൻ നരകത്തിലേക്ക് എഴുതി തള്ളും. റോയ് ഫ്രാൻസിസ് കരീക്കന് കരിസ്മാറ്റിക് ധ്യാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. ധാനിയലച്ഛനും കരീക്കനും ഭക്തസംഘടനക്കാരും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങൾ നടന്നിട്ടുള്ളത് കരിസ്മാറ്റിക് ധ്യാനത്തെ ചൊല്ലിയാണ്. ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരും ധാനിയലച്ഛൻ്റെ പക്ഷത്തായിരുന്നു. അവർ ധ്യാനം കൂടാൻ പോകുന്നവരും അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരുമായിരുന്നു. പലർക്കും മാരക രോഗങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ടത്രേ. ഹൃദ്രോഗം, വൃക്കരോഗം, ക്യാൻസർ, അന്ധത. എന്നാ പിന്നെ ഇവിടെ എന്തിനാ ആശുപത്രി? ഡോക്ടർമാര്, കരീക്കൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛൻ വിശ്വാസിയല്ലേ? മാരകരോഗം മാറിയ ചെറുപ്പക്കാർ കരീക്കനെ ആക്രമിച്ചു. എന്റെ വിശ്വാസം ക്രിസ്തുവിന്റെ വചനങ്ങളിലാണ്, പിന്നെ ആശുപത്രികളിലും. ആശുപത്രിയും കീശുപത്രിയും ഒന്നുമില്ലാണ്ട് കർത്താവ് രോഗം മാറ്റിയതാ? വിശ്വാസികൾ ചോദിച്ചു. ആശുപത്രിയും കീശുപത്രിയും മാത്രമല്ല, കർത്താവിന്റെ കയ്യിൽ 10 പൈസയും കൂടി ഉണ്ടായിരുന്നില്ല, കരീക്കൻ പറഞ്ഞു. മാരക രോഗങ്ങൾ പലതും മാനസികമാണ്. കരിസ്മാറ്റിക് ധ്യാനം ആത്മീയ സ്വയംഭോഗമാണെന്നാണ് സുറായിക്കാരുടെ ബിഷപ്പ് പറഞ്ഞത്. ധാനിയലച്ഛനും അച്ഛൻ്റെ ചെറുപ്പക്കാരും ഞെട്ടിപ്പോയി. സുറായിക്കാരുടെ ബിഷപ്പിൻ്റെ പുസ്തകങ്ങളൊന്നും ധാനിയലച്ഛൻ വായിച്ചിട്ടില്ല. ഇനിയിട്ട് വായിക്കണമൊന്നുമില്ല. ഇത്തരം തെറി വാക്കുകളാണോ അതിലുള്ളത്? ഭയങ്കരം. പള്ളീനെ അയാൾ സ്ഥാപനം എന്നാ വിളിക്കണേന്ന് കപ്പളോനച്ഛൻ പറഞ്ഞു കേട്ടപ്പോ തൊട്ട് ധാനിയലച്ഛന് കലിയാണ്. പള്ളി എന്താ, വല്ല ബാങ്കോ സ്കൂളോ കോളേജോ അങ്ങനാണോ സ്ഥാപനം എന്ന് വിളിക്കാൻ? അയാളുടെ പ്രസംഗം കേട്ടിട്ടാണ് കരീക്കൻ്റെ തല തിരിഞ്ഞത്. ഇത്തിരി ഭക്തിയും അച്ചടക്കവും ചെല്ലുവിളിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരണ ചെറുപ്പക്കാരാ ഭക്ത സംഘടനകളിലുള്ളത്. പച്ചപ്പീത്തിരിയും നീലപ്പീത്തിരിയും സഭകളിലുള്ള കുട്ടികളുടെ എണ്ണം കണ്ട അതിശയം തോന്നും. ഒക്കെ ധാനിയലച്ഛൻ്റെ പരിശ്രമം കൊണ്ടാ. അസ്ഥയിൻ്റെ ഈ പോക്ക് പോയാ സകലെണ്ണത്തിൻ്റെ തലയിലും വിഷം കയറും. അതിനധികം താമസമില്ല. ജനങ്ങളുടെ രോഗങ്ങൾക്കും പട്ടിണിക്കും ദുരിതങ്ങൾക്കും ഘടബാധ്യതകൾക്കും കരിസ്മാറ്റിക് ധ്യാനത്തിലെ പരിഹാരങ്ങൾ പോരെന്ന് തർക്കിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കരീക്കൻ ആഗ്രഹിച്ചു. അയാൾ പറഞ്ഞു, സുറായിക്കാരെ ബിഷപ്പ് എങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞുള്ളോ? എൻ്റെ അഭിപ്രായമല്ല. തൻ്റെ അഭിപ്രായം പിന്നെ എന്തൂട്ടാ? എനിക്ക് കരിസ്മാറ്റിക് ധ്യാനത്തിലെ വിശ്വാസമില്ല. ആ അതാ പറഞ്ഞ, വിശ്വാസമില്ലാത്തവരൊക്കെ എന്തൂട്ട് തേങ്ങ കൊണ്ടാ ഉടുപ്പൂട്ട അച്ഛന്മാരായിട്ട് വലസണ ആൾക്കാരെ പറ്റിക്കാനാ? അത് അങ്ങനെ പറഞ്ഞ ധാനിയലച്ഛൻ ഒരു വാക്ക് പോലും കേൾക്കാൻ ചെവി കൊടുത്തില്ല. അന്ന് അത്താഴം ധ്യാനഗുരുവിനോടൊപ്പമായിരുന്നു. പകലത്തെ കഠിനാധ്വാനം മൂലം ധ്യാനഗുരു വളരെ ക്ഷീണിതനായിരുന്നു. ആ മനുഷ്യൻ്റെ കണ്ണിലെ തിളക്കം കരീക്കനെ അസ്വസ്ഥനാക്കി. തൻ്റെ തർക്കുത്തരങ്ങൾ അയാളോട് ഏശില്ല എന്ന പേടിയും കരീക്കൻ അലട്ടി. ധ്യാനഗുരു സ്വയം ശുദ്ധനായിരുന്നു. വെടിപ്പുള്ള ദേഹം, വിശ്വാസത്തിൻ്റെ തീയിൽ വെന്ത മനസ്സ്, അയാൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. സംശയങ്ങളൊന്നുമില്ലാത്ത ഒരാളെ പേടിയോടെയല്ലാതെ നോക്കാൻ കരീക്കന് കഴിഞ്ഞില്ല. ഊണുമേശയുടെ ഒരറ്റത്ത് പതുങ്ങിയിരുന്ന് ധ്യാനഗുരു അറിയാതെ കരീക്കൻ അയാളെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ധ്യാനഗുരുവിൻ്റെ ഓരോ ചെറിയ അനക്കങ്ങളും വലിയ വശീകരണ ശക്തിയുള്ളതായിരുന്നു. അയാൾ കൈയെടുക്കുന്നത്, തല ചിരിക്കുന്നത്, വശത്തോട് ചായുന്നത്, വിനയപൂർവ്വം തല കുനിക്കുന്നത് ഒക്കെ ചന്തം വഴിയുന്ന രീതികളിലായിരുന്നു. നീണ്ടു മെലിഞ്ഞ വിരലുകളും ഒരു കരടില്ലാത്ത മിനുത്തമുഖവും ഏതോ പുണ്യവാളനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആത്മീയ പരിഹാരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ആളുകളെ വലിച്ചെടുപ്പിക്കാൻ ധ്യാനഗുരുവിന് കഴിഞ്ഞിരുന്നു. അയാൾ ഒരു സ്ത്രീയെപ്പോലെ സുന്ദരനായിരുന്നു. കടക്കൽ അല്പം ചുവന്ന വിരിഞ്ഞ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം ഒരു കാമുകിയുടെ നോട്ടം പോലെ എരിവും മധുരവും തണുപ്പുള്ളതുമായിരുന്നു. ആളുകൾ അതിലേക്ക് ഓടിക്കൂടി. തൻ്റെ മുന്നിലാവട്ടെ തെളിഞ്ഞ വഴികൾ യാതൊന്നുമില്ല. കരീക്കൻ അസ്വസ്ഥനായി. സംശയം, സംഘർഷം, തുറവില്ലായ്മ, പരുങ്ങൽ, മുഴുമിക്കാത്ത അറിവുകൾ, വിശ്വാസം പാറ പോലെ ഉറപ്പിച്ചെടുക്കാൻ അയാൾ പാടുപെട്ടു. റോയ് ഫ്രാൻസിസ് കരീക്കൻ ഒരവിശ്വാസിയോ യുക്തിവാദിയോ ആയിരുന്നില്ല. പക്ഷെ എല്ലായ്പ്പോഴും ഇടകുന്ന, വഴുക്കൽ പിടിച്ച് തിന്നുന്ന അപകടകരമായൊരു കല്ല് പോലെയായിരുന്നു അയാളുടെ വിശ്വാസം. അതിന്മേൽ ഉറപ്പിച്ച് ചവിട്ടിക്കോളൂ എന്ന് ആരോടെങ്കിലും പറയാൻ അയാൾ പേടിച്ചു. മനുഷ്യരുടെ തോരാത്ത കണ്ണുനീരിനും തീരാത്ത സങ്കടങ്ങൾക്കും ഒടുങ്ങാത്ത ആവശ്യങ്ങൾക്കും മുൻപിൽ എല്ലാത്തിനും കൃത്യമായി പരിഹാരം വയ്ക്കുന്ന ധ്യാനഗുരുവിനെ, അതുകൊണ്ടാണ് അയാൾ അറിയാതെ ഓരോ ഇഞ്ചിലും കരീക്കൻ ഉറ്റുനോക്കിയത്. അയാളോട് തർക്കിക്കാൻ കരീക്കൻ ആഗ്രഹിച്ചു. അതിന് കഴിയാതെ വീർപ്പ് മുട്ടി. ധ്യാനഗുരു മൗനവ്രതത്തിലായിരുന്നു. രാത്രിയാവോളം അത് തുടരും. അല്ലെങ്കിലും കരീക്കനുമായൊരു സംഭാഷണം അയാളുടെ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് പഴച്ചാറ്, ഒരു ചപ്പാത്തി, നാലഞ്ച് കശുവണ്ടി പരിപ്പുകൾ, ഒരു പിടി ഉണക്കമുന്തിരി, നാല് ഗ്ലാസ് പച്ചവെള്ളം, അതായിരുന്നു ധ്യാനഗുരുവിൻ്റെ അത്താഴം. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ ധ്യാനഗുരു കരീക്കനെ നോക്കി മധുരമായൊന്ന് ചിരിച്ചു. കരീക്കൻ വളരെ അസ്വസ്ഥനായി. വിശക്കുന്നവൻ്റെ മുന്നിൽ മഞ്ഞ പൊഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദാഹിക്കുന്നവർക്കായി ഉറവ് പൊട്ടുമോ? വെറും കൈത്തലോടലാൽ മാറാരോഗങ്ങൾ മാറുമോ? പാവങ്ങൾക്കിടയിലേക്ക് നീതിജലം പോലെ ഒഴുകിയെത്തുമോ? നൂറ് ചോദ്യങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ കൊള്ളിച്ച് കരീക്കൻ എഴുന്നേറ്റ് നിന്നു. ധ്യാനഗുരുവിന് വിശ്രമം അത്യാവശ്യമായിരുന്നു. ധാനിയിലച്ചൻ ധ്യാനഗുരുവിനോടൊപ്പം പോയി. ഊണുമേശയിൽ കരീക്കൻ ഒറ്റയ്ക്കായി. മനുഷ്യരുടെ ദുഃഖഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ശക്തമായൊരു ചുമ്മൽ തനിക്കില്ലല്ലോ എന്ന് അയാൾ വേദനയോടെ ഓർത്തു. നാനാജാതിക്കാരായ ആളുകൾ ഓടി അലച്ചെത്തുന്നത് അതിനാണ്. വയ്യ, ഭാരം ചുമന്നു മടുത്തു. എവിടെ അത്താണി, എവിടെ മരത്തണൽ? ധ്യാനഗുരു ചെയ്തു എന്ന് പറയുന്നത് പോലെ തളർവാദക്കാരനെ എഴുന്നേൽപ്പിച്ചു നടത്താനോ കാഴ്ചയില്ലാത്ത കണ്ണിൽ കാഴ്ച നിറച്ചു കൊടുക്കാനോ തന്നെ കൊണ്ടാവില്ല. വിശ്വാസത്തിന്റെ സ്ഥാനത്ത് യുക്തി കടന്നു വരികയും സാധ്യമാണോ എന്ന് ആയിരം തവണ ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കരീക്കൻ എങ്ങനെ അത്താണിയും മരത്തണലുമാകും? നമ്മളെന്തിനാ വഴിവിട്ട് ചിന്തിക്കാൻ പോണേ? സെമിനാരിയിൽ വെച്ച് മറ്റ് അസ്പ്രാന്തുക്കൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളെ ചൂണ്ടിക്കാട്ടി ചോദിക്കാറുണ്ട്. നമുക്കിവിടെ എന്തിൻ്റെ കുറവാ? സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ, അധികാരം, സ്വാധീനം ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇത്തിരി കിടന്ന് കഷായം കുടിച്ചാലും പട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? പെണ്ണും കെട്ടി കുറെ കടാങ്ങളെ ഉണ്ടാക്കി എടുത്താ പൊന്താത്ത കടവും വരുത്തി വെച്ച് നിറയ്ക്കണേക്കാളും എന്തോരം ഭേദാ ഒരു ചെറിയ പള്ളിയിൽ ഇടവക വികാരിയായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കണത്. ഭക്ഷണത്തിന് മുട്ടില്ല, പണിയെടുത്ത് നട്ടുപൊടിക്കണ്ട, ശമ്പളം കിട്ടും, സമ്പാദിക്കണമെങ്കിൽ സമ്പാദിക്കാൻ ഇഷ്ടം പോലെ വരുമാനമാർഗ്ഗങ്ങളുണ്ട്. വീട്ടുവാടക കൊടുക്കണ്ട, കുശിനിയിൽ പണിക്കാരുണ്ടാവും, ബാക്കി ജോലികളൊക്കെ കപ്പ്യാരും മേനോനും കൂടി ചെയ്തോളും. നമ്മുടെ ഒറ്റാന്തടിക്കുള്ള ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് സമ്പാദിച്ചൂടെ? ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ സെമിനാരി ചേർന്നത്. എന്നെ പഠിപ്പിച്ച് ജോലിയിലാക്കാനുള്ള സിദ്ധിയൊന്നും എൻ്റെ വീട്ടിലില്ല. പിന്നെ ക്രിസ്തുവിൻ്റെ വഴി അനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ ഭാരം തന്നെ തോന്നാൽ മതി. അത്രയും വലിയ കുരിശ് വേറെ ഉണ്ടാവില്ല. കെട്ടിക്കാനുള്ള പെങ്ങന്മാരും പഠിച്ചൊരു നിലയ്ക്ക് എത്തിക്കാനുള്ള അനിയന്മാരും അപ്പനും അമ്മയും അപ്പാപ്പനും അമ്മാമയും സൂക്കേടും കേടും നിൻ്റെ വീടിൻ്റെ ഗതി ഇതൊക്കെ ഇനിയല്ലേ? വേണ്ടാത്ത തർക്കത്തിന് പോവാണ്ട് മിണ്ടാണ്ട് അവിടെ കുത്തിയിരുന്നോ? ഇതൊന്നും നമ്മൾ വിചാരിച്ച അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നും മാറ്റാൻ പറ്റുമെന്ന് കരീക്കനും വിചാരിച്ചില്ല. നായരങ്ങാടിയിൽ ചാക്ക് ചുമന്ന് മുതുക് വളഞ്ഞു പോയ കരീക്കൻ കുഞ്ഞുവറീതട്ടൻ്റെ മോന് അപ്പൻ്റെ മുതുകത്തെ ചാക്ക് സ്വന്തം പുറത്തേക്ക് മാറ്റാൻ പറ്റിയില്ലല്ലോ. ഇതിലപ്പുറം അയാൾ എന്തു മാറ്റിമറിക്കാനാണ്? കുഞ്ഞുവറീതേട്ടൻ ഇപ്പോഴും ചാക്ക് ചോക്കുന്നു. വളഞ്ഞ മുതുക് കൂടുതൽ വളഞ്ഞിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും അലക്കി തേച്ച് വടിപോലെയാക്കിയ മുണ്ടും ഷർട്ടും ഇട്ട് വളവ് നിവർത്തി പള്ളിയിൽ പോകുന്നു. കുഞ്ഞുവറീതേട്ടൻ ഇനി എന്തിനാ ചാക്ക് ചോക്കണേ? മോൻ അച്ഛനാവാൻ പോവല്ലേ? കൂടെയുള്ളവർ കുഞ്ഞുവറീതേട്ടനോട് ചോദിച്ചു. കുഞ്ഞുവറീതേട്ടൻ ചെറി കൂട്ടി ചിരിച്ച് തോർത്തുമുണ്ട് കുടഞ്ഞ് തോളത്തിട്ട് കുനിഞ്ഞു നിന്നു. പുറത്തേക്ക് വീണ ഒരു കിൻഡൽ ഭാരത്തിന് കീഴേ ഒന്ന് ഞെരിഞ്ഞമ്മെന്ന് പറഞ്ഞു. ഇത് പുറത്തേക്കാ വീണിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിക്കണില്ല എന്നാ തോന്നുന്നു. ഒന്നും മാറ്റാൻ പറ്റുന്നില്ല. അപ്പൻ ഒരു നേരം ചാക്ക് ചുമന്നില്ലെങ്കിൽ ഇപ്പോഴും നാലഞ്ചു പേർ പട്ടിണി കിടക്കും. മഴ മാറിയാൽ സൈക്കിൾ എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് കരീക്കൻ തീരുമാനിച്ചു. കുറെ നേരം സൈക്കിൾ ചവിട്ടി ക്ഷീണിച്ചുവെന്ന് ഒന്ന് കുളിച്ചാൽ ചിലപ്പോൾ മനസ്സ് തെളിഞ്ഞു കിട്ടും. സുറായിക്കാരുടെ ബിഷപ്പിനെ പറ്റി ധാനിയിലച്ചൻ്റെ വക വർത്തമാനം ഉണ്ടായതുകൊണ്ട് യോഹന്നാൻ കശീശയുടെ വീട്ടിൽ പോകാൻ കരീക്കന് തോന്നിയില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ അടഞ്ഞ മനസ്സുള്ള ദിവസം അയാൾ മുട്ടി വിളിക്കാറുള്ള വാതിൽ യോഹന്നാൻ കശീശയുടേതാണ്. വഴിയിൽ കിടക്കുന്ന ഒരു ശവം എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ഏറെ ആലോചിക്കാൻ നിൽക്കാത്തൊരു വഴി കശീശയ്ക്ക് പറയാനുണ്ടാവും. മുനിസിപ്പാലിറ്റി കോളനിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വിജനമാണെന്ന് കരീക്കൻ കണ്ടു. ഒരു ക്രിസ്തീയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളുടെ മാത്രം ആത്മീയ നേതാവാകാനാണ് അയാൾ നിർദ്ദേശിക്കപ്പെടുന്നത്. അതോടെ മറ്റെല്ലാവരെയും അയാൾ പുറന്തള്ളണം. വളരെ പെട്ടെന്ന് അയാളുടെ ഇടം ചെറുതായി പോകുന്നു. കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ മറ്റു ക്രിസ്ത്യാനികളെയും അയാൾ പുറന്തള്ളണം. ഒരു രൂപതയിലേക്ക്, ഒരു ഇടവകയിലേക്ക് അങ്ങനെ അങ്ങനെ ഇടുങ്ങിക്കൊണ്ടിരിക്കുന്ന അതിരുകൾക്കകത്താണ് അയാൾ ക്രിസ്തുരാജി നിർമ്മിക്കേണ്ടത്. അതിനാൽ കുംഭസാരവും കുർബാനയും ഇല്ലാത്ത, പള്ളിയും വട്ടക്കാരനുമില്ലാത്ത, മുനിസിപ്പാലിറ്റി കോളനിയിൽ ഒരു ശവം കിടക്കുന്നത് തൻ്റെ പ്രശ്നമല്ലെന്ന് വിചാരിക്കാൻ റോയ് ഫ്രാൻസിസ് കരീക്കൻ ബാധ്യസ്ഥനാണ്. മെഡിക്കൽ കോളേജിൽ പോയി രക്തം ദാനം ചെയ്യാൻ കരീക്കൻ അച്ഛൻ തീരുമാനിച്ചു. രക്തം അമൂല്യമാണ്, എടുത്തുകൊള്ളുക. അങ്ങനെയാണ് മിസ്റ്റർ മർഗലീതിയുടെ കത്ത് ഒരു ആശുപത്രി കിടക്കയിൽ കിടന്ന് വായിക്കാനിടയായത്. രക്തദാനത്തിന് ശേഷമുള്ള അല്പനേരത്തെ ഇടവേളയായിരുന്നു അത്. പുറത്ത് അടുത്ത പേമാരിയുടെ വരവറിയിക്കുന്ന ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആശുപത്രി മുറ്റത്തെ വേപ്പുമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. ജനറേറ്ററിന്റെ മങ്ങിക്കത്തുന്ന ഒരു മഞ്ഞ ബൾബിന്റെ വെളിച്ചത്തിലേക്ക് കരീക്കൻ മർഗലീതയുടെ കത്ത് തുറന്നു. ചുട്ടുപൊള്ളുന്നൊരു നിശ്വാസം പോലെ അത് കരീക്കിനെ സ്പർശിച്ചു. പലപ്പോഴും ആ കത്ത് വായിച്ചു തീർക്കാൻ കഴിയാതെ അയാൾ വിഷമിച്ചു. വായിച്ചു തീരുമ്പോഴേക്കും അയാൾ വിയർത്തുപോയി. കിടക്കയിൽ നിന്ന് എണീക്കാനാവാത്ത ഒരു തളർച്ച അയാളെ പിടികൂടി. മുൻപൊക്കെ ചെയ്യാറുള്ളത് പോലെ അതിവേഗം ഇടിക്കുന്ന നെഞ്ചോടെ സിസ്റ്റർ മർഗലീതയുടെ കത്ത് രണ്ടാമതും വായിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അഥവാ അത്രയ്ക്കും ഭയങ്കരമായ വാർത്ത കൊണ്ടുവരുന്ന ഒരു കത്ത് അയാൾ ജീവിതത്തിൽ ആദ്യമായി വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് സിസ്റ്റർ മർഗലീത തനിക്ക് കത്തുകൾ എഴുതുന്നതെന്ന് കരീക്കൻ ആലോചിച്ചിട്ടുണ്ട്. അഥവാ എന്തിനാണ് താൻ സിസ്റ്റർ മർഗലീതയുടെ കത്തുകൾ പല ആവർത്തി വായിക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്? ഏറെ നേരം ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ കരീക്കൻ മനഃപ്രയാസത്തിന്റെ നടുകടലിൽ പെടും. പ്രകൃതി, പ്രാർത്ഥന, ദൈവം, വിശ്വാസം, ഏകാന്തത, സഹനം, യുക്തി, സ്നേഹം, അങ്ങനെ ഓരോ വിഷയങ്ങളിന്മേൽ മർഗലീതയ്ക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ കത്തുകൾ നിറയെ. ഒരു കത്തെഴുതാൻ മർഗലീതയ്ക്കൊരു വിഷയം വേണം. ചിലപ്പോൾ അവൾ ഒരു പട്ടുനൂൽ പുഴുവിൻ്റെ മരണത്തെ പറ്റിയാവും എഴുതുക. വിഷയം എന്തായാലും ഒരു കത്ത് കയ്യിൽ കിട്ടുമ്പോൾ മേൽവിലാസം മർഗലീതയുടെ കൈപ്പടയിലാണെന്ന് കാണുമ്പോൾ നെറുകെ വരെ ഇരച്ചു കയറുന്ന ചൂട്. എന്തിൻ്റെ ലക്ഷണമാണെന്ന് റോയ് ഫ്രാൻസിസ് കരീക്കൻ ചിന്തിച്ചിട്ടുണ്ട്. അയാളുടെ സമാധാനം നശിച്ചിട്ടുണ്ട്. മർഗലീതയുടെ കത്തുകൾ കത്തുകളല്ല, അവ കവിതകളാണ് എന്ന് തന്നെ തന്നെ വിശ്വസിപ്പിച്ചു കൊണ്ട് പെട്ടെന്ന് മറ്റെന്തെങ്കിലും ഏർപ്പെടുകയാണ് അയാൾ ചെയ്യാറ്. എങ്കിലും ഉറക്കം വരുന്നതിന് തൊട്ടു മുൻപ് തന്നോട് തന്നെ സമരം ചെയ്ത് തോറ്റ് ഒരാവർത്തി കൂടി വായിക്കാനായി അയാൾ ആ കത്തുകൾ കയ്യിലെടുത്തു. കവിതയേക്കാൾ അധികം അവയിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ അയാൾ കഠിന ശ്രമം നടത്തി. മുൻപ് വായിച്ചിട്ടുള്ള കത്തുകളിൽ നിന്ന് ഈ കത്തിനുള്ള വ്യത്യാസം കരീക്കനെ പേടിപ്പിച്ചു. മർഗലീതയെ മാത്രമല്ല, തന്നെക്കൂടി ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് മർഗലീത കാര്യങ്ങൾ നീക്കുന്നു. ഹൃദയരഹസ്യങ്ങൾ അറിയാവുന്ന ആളെന്നാണ് അവൾ റോയ് ഫ്രാൻസിസ് കരീക്കനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതൊന്നുകൂടി വായിക്കാൻ പറ്റിയ കത്തല്ല ഇത്. തല പെരുക്കുന്നത് പോലെ തോന്നി കരീക്കന്. ഏതോ ആപത്തിലേക്ക് എടുത്തു ചാടാൻ പോകുന്നത് പോലെ. ഈ പെരുമഴയിൽ താൻ എങ്ങോട്ട് പോകുന്നു എന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ആകെ സംശയം. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചമല്ലാതെ അയാളുടെ തലയ്ക്കകത്ത് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മർഗലീത കത്തെഴുതി അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛ, എനിക്കൊരു ജോഡി വസ്ത്രവും കുറച്ച് രൂപയും വേണം. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അതെനിക്ക് എൻ്റെ കൈകളിൽ തന്നെ എത്തിച്ചു തരണം. ഈ ഉപകാരം ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനകളോടെ സിസ്റ്റർ മർഗലീത. എന്നിട്ടവൾ സിസ്റ്റർ എന്ന വാക്ക് വെട്ടിക്കളഞ്ഞു. കടലിനും ഇതേ രൂപം കൊണ്ട് ന്യൂനമർദ്ദം അതിൻ്റെ കഠിനമായ കാലുഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഭൂമിയും ആകാശവും തീവ്രമായി ഞെരുങ്ങി. മിന്നൽ പിണരുകൾ പുറപ്പെട്ടു. തീ പാറിച്ചുകൊണ്ട് ഇടിവെട്ടി. മേഘങ്ങൾ അതിവേഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആഞ്ഞടിക്കുന്ന കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മരങ്ങൾ ആടി ഉലയുകയും ചിലത് നിലം പതിക്കുകയും ചെയ്തു. അത്തരമൊരു മഴയിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്നതിൻ്റെ വിഷമം പോലും കരീക്കൻ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് താൻ ഇതിൽ നിയുക്തനായത്? കരീക്കൻ ആലോചിച്ചു. സിസ്റ്റർ മർഗലീതയുടെ കത്ത് ആരോടും വെളിപ്പെടുത്തിക്കൂടാത്തൊരു രഹസ്യവുമാണ്. ആ രഹസ്യത്തിൻ്റെ ഭാരം പേരാൻ എന്തുകൊണ്ടാണ് കരീക്കൻ? താൻ മർഗലീതയുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനാണോ? കരീക്കൻ തല പുകഞ്ഞാലോചിച്ചു. ആണെന്നും അല്ലെന്നും അയാൾക്ക് തോന്നിക്കൊണ്ടിരുന്നു. ആ രാത്രി പലതവണ തൻ്റെ മേശപ്പുറത്തു നിന്ന് അയാൾ ആ കത്ത് മാറ്റിവെച്ചു. ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ താൻ ഉറങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാനം തൻ്റെ തലയണയ്ക്കടിയിലാണെന്ന് കരീക്കൻ തീരുമാനിച്ചു. അയാൾ ഉറങ്ങുവോളം അത് അയാളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാവിലെ ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ താൻ തന്നെയെന്ന് കരീക്കൻ കണ്ടെത്തി. മർഗലീതയുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന ആനന്ദം താൻ അനുഭവിച്ചിട്ടുണ്ട്. സമാധാനമോ കൃതാർത്ഥതയോ ആവില്ല ഈ ജോലിക്കായി സ്വയം സമർപ്പിച്ചാൽ കിട്ടുക. അതയാൾ കാര്യമാക്കുകയില്ല. മർഗലീത ആപത്തിലാണ്. റോയ് ഫ്രാൻസിസ് കരീക്കൻ സഹായിക്കും. നഗരത്തിലെ തിരക്കുള്ളൊരു തുണിക്കടയിൽ സംശയത്തോടെ നോക്കുന്നൊരു സെയിൽസ്മാൻ്റെ മുന്നിൽ വല്ലാത്തൊരു പരിങ്ങലോടെ കരീക്കൻ നിന്നു. ലോഹയ്ക്ക് തുണിയെടുക്കാനല്ല വന്നിട്ടുള്ളത്, കർച്ചീഫ് വാങ്ങാനുമല്ല. അയാളുടെ ചുണ്ടും നാവും ഉണങ്ങുന്നു. ഉമിനീർ പശ പോലെ ഒട്ടുന്നു. ഒരു പള്ളിയിലച്ഛൻ സാരി വാങ്ങാൻ വരുന്നതിൽ ഔചിത്യക്കുറവുണ്ടോ? എന്താണ് വേണ്ടതെന്ന് സെയിൽസ്മാൻ രണ്ടും മൂന്നും വട്ടം ചോദിച്ചിട്ടും കരീക്കൻ ആവശ്യം പറഞ്ഞില്ല. തുണിക്കടയിൽ ആദായ വിൽപ്പനയുടെ തിരക്കായിരുന്നു. സ്ത്രീകളുടെ ഉന്തിലും തള്ളിലും പെടാതെ കരീക്കൻ മാറി നിന്നു. സാരി എന്ന വാക്ക് വായിൽ നിന്ന് വരുത്താനുള്ള കഠിന ശ്രമത്തിൽ കുഴങ്ങി നാലു ചുറ്റും നോക്കി. സെയിൽസ്മാൻ്റെ സംശയത്തിന് പാത്രമായി കരീക്കൻ വട്ടം തിരിഞ്ഞു. അയാൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. സ്ത്രീകൾ വലിച്ചു വാരിയിട്ടിട്ടുള്ള തുണിക്കുംഭാരത്തിൽ നിന്ന് നീല നിറമുള്ളൊരു സാരി വലിച്ചെടുത്ത് അയാൾ സെയിൽസ്മാൻ്റെ നേരെ നീട്ടി. ബ്ലൗസിൻ്റെ തുണി വേണോ? സെയിൽസ്മാൻ ചോദിച്ചു. കരീക്കൻ ഒന്ന് അമ്മരന്നു. വേണോ? സിസ്റ്റർ മർഗലീത്തയുടെ കത്തിൽ ബ്ലൗസിൻ്റെ കാര്യം എഴുതിയിട്ടില്ല. അവർക്കൊരു ജോഡി വസ്ത്രം വേണമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരു ജോഡി വസ്ത്രത്തിൽ എന്തെല്ലാം പേടും? വഴുതിയിറങ്ങുന്നൊരു മിന്നൽ പോലെ കരീക്കൻ്റെ ചിന്ത സ്ത്രീകളുടെ വസ്ത്രങ്ങളിലൂടെ സഞ്ചരിച്ചു. അയാളുടെ മുഖം ചുവന്നു, ചെവികൾ പൊള്ളി, നെഞ്ചിടുപ്പ് കൂടി. ശരീരമെന്ന പാപത്തിൽ വീണ് അയാളുടെ മനസ്സിടറുന്നു. അടരടരായി അത് സ്ത്രീയുടെ വസ്ത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. ഉടലിനൊട്ടിക്കിടക്കുന്നവ, വിട്ടുകിടക്കുന്നവ. റോയ് ഫ്രാൻസിസ് കരീക്കൻ പെട്ടെന്ന് കണ്ണടച്ച് ഒരു കസേരയിലേക്കിരുന്നു. എങ്ങനെയായിരിക്കും മർഗലീതയുടെ ഉടൽ? തല കുടഞ്ഞ് നെഞ്ചിൽ കൈവച്ച് അയാൾ തൂങ്ങപ്പെട്ട രൂപത്തെ ധ്യാനിച്ചു. രക്തം ഇറ്റുവീഴുന്നു. ശിരസ് കുനിഞ്ഞു കിടക്കുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തതാണ്. അവൻ്റെ നഗ്നത രക്തത്തിൽ മുങ്ങിയിരുന്നു. കരീക്കനച്ഛൻ്റെ നെഞ്ച് വിങ്ങി. പ്രിയപ്പെട്ട മർഗലീത്ത കുരിശിന്മേൽ രക്തവസ്ത്രങ്ങളിൽ മറയ്ക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നവളെ മുറിക്കണോ? സെയിൽസ്മാൻ ചോദിച്ചു. അയാളുടെ കയ്യിൽ നീല നിറമുള്ള തുണിയും മിന്നുന്ന കത്രികയും ഉണ്ടായിരുന്നു. കത്രികയുടെ കിർക്കർ ശബ്ദം തൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് പോലെ റോയ് ഫ്രാൻസിസ് കരീക്കന് തോന്നി. വേണ്ട, അയാൾ തടഞ്ഞു. അനേകം ആഴ്ത്തിരക്കിൽപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി ബില്ലിലെ പണമടച്ച് കരീക്കൻ വേഗം പുറത്തു കടന്നു. മഴ തന്നെ മഴ. എതിരെ വീശുന്ന തണുത്ത കാറ്റിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് സൈക്കിൾ ചവിട്ടി ഗോസായിക്കുന്ന് കയറുമ്പോൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ വീണ്ടും മുനിസിപ്പാലിറ്റി കോളനിയിൽ അനാഥശവത്തെക്കുറിച്ച് ഓർത്തു. അതെന്തായി കാണും? തണുത്ത് വിറങ്ങലിക്കുന്നു, താടി കൂട്ടിയിടിക്കുന്നു. എന്തൊരു മഴ! കുളി കഴിഞ്ഞ് ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് ചൂടുള്ളൊരു കോപ്പ സൂപ്പ് നുണഞ്ഞുകൊണ്ട് തൻ്റെ ചാരുകസേരിയിലിരിക്കുമ്പോൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ പെട്ടെന്നോർത്തു. മർഗലീത്തയ്ക്ക് വാങ്ങിയ സാരി താൻ കൗണ്ടറിൽ വെച്ച് മറന്നിരിക്കുന്നു. അയാൾക്ക് വലിയ ആശ്വാസം തോന്നി. എത്ര മനഃപൂർവ്വം തനിക്കത് മറന്നു വയ്ക്കാൻ കഴിഞ്ഞു.